بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. النبي صلى الله عليه وسلم أبدًا മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ അവിടത്തേക്ക് ആദ്യമായി വഹി നൽകപ്പെട്ടതിനെ കുറിച്ചും പിന്നീട് അതിനോടനുബന്ധിച്ച് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ മുസ്ലിമീങ്ങൾ ആരാണ് എന്നതുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് മക്കയിൽ രണ്ട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഘട്ടം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ദഅവത്തു സിർറിയ, രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം ദഅവത്തുൽ ജഹരിയ, പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമാണ്. രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത് നുബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 3 വർഷങ്ങളിലാണ്. ഈ സന്ദർഭത്തിലാണ് ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന അസ്സാബിഖൂൻ അൽ അവ്വലൂൻ, ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന സഹാബികൾ, അവർ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരുന്നത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കത്തിൽ ഏതാണ്ട് 40-50 ഇടക്ക് ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചത്. ഈ സന്ദർഭത്തിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിച്ച ആളുകളോട് അങ്ങേയറ്റം സൂക്ഷ്മതയും ശ്രദ്ധയും തങ്ങളുടെ കാര്യത്തിലുള്ള സുരക്ഷയും ശ്രദ്ധിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഈമാൻ പരസ്യമാക്കി ജനങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുക എന്നത് രഹസ്യ പ്രബോധനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിരുന്നില്ല. നിസ്കാരം കാണിക്കാൻ പറ്റില്ല, ഖുർആൻ പരസ്യമായി ഓതാൻ കഴിയുകയില്ല, ഞാൻ മുസ്ലിമാണ് എന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവന്റെ ദീൻ, അതിന്റെ ഒരു അടയാളവും പുറത്തേക്ക് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. അത്തരം സാഹചര്യം ഉണ്ടാവുകയും അയാൾക്ക് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് അയാൾക്ക് മാറാൻ കഴിയാതെ വരികയും ചെയ്താൽ ഇസ്ലാം രഹസ്യമാക്കി വെക്കുന്നത് അവർക്ക് അനുവദനീയമാണ്. ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ അവർ ഭരിച്ച രാജ്യങ്ങളിൽ അത്തരം അവസ്ഥകൾ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് സോവിയറ്റ് റഷ്യ, അനേകം മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ട, പണ്ഡിതന്മാരെ കൂട്ടമായി കൊലപ്പെടുത്തിയ, മസ്ജിദുകൾ തകർക്കപ്പെട്ട ഒരു ചരിത്രം കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന റഷ്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഇസ്ലാം രഹസ്യമായി കൊണ്ടു നടക്കുക എന്നത് അനുവദനീയമാണ്. പ്രത്യേകിച്ച് അവർക്ക് ആ രാജ്യത്തു നിന്ന് പുറത്തു കടക്കാനുള്ള അനുവാദവുമില്ല. മക്കയിലും അതേ അവസ്ഥ ഉണ്ടായിരുന്നു. മക്കയിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവിടെ നിന്ന് പുറത്തു പോകുന്നവരെ മക്കയിലെ മുശ്രിക്കുകൾ നിർബന്ധമായി പിടിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരും. ചിലപ്പോൾ കുടുംബങ്ങളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തും. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിൽ ഇസ്ലാം പുറത്തേക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ, അതിലേക്ക് ക്ഷണിക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഇവിടെ രഹസ്യ പ്രബോധനം എന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. എങ്കിൽ കൂടി അത്തരമൊരു സാഹചര്യം ഏതെങ്കിലും നാട്ടിൽ മുസ്ലിമീങ്ങൾക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകിയ ഈ ഉപദേശം അവർക്ക് പാലിക്കാവുന്നതാണ്. രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി സഹാബികളോട് ആളുകൾ കാണാത്ത താഴ്വാരങ്ങളിലേക്ക് പോകാൻ കൽപ്പിക്കുമായിരുന്നു. വീട്ടിനുള്ളിൽ ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല ഇയാൾ മുസ്ലിമായിട്ടുണ്ട്. അതല്ലെങ്കിൽ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ പറയും. സുരക്ഷിതമായ അവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ രഹസ്യ പ്രബോധനത്തിന്റെ ഈ 3 വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ രൂപത്തിലാണ് അവരുടെ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ചത്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളിൽ ഒന്നാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചില സഹാബികളോടൊപ്പം മക്കയിലെ താഴ്വാരങ്ങളിൽ ഒരു താഴ്വാരത്തിൽ പോയി നിസ്കരിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ചില ഖുറൈശികൾ അവിടേക്ക് വന്നു, അവർ നിസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവർ അവിടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി, നിസ്കരിക്കുന്ന സഹാബികളെ മർദ്ദിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മുസ്ലിമീങ്ങൾ നിവൃത്തികേടുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് ഉപദ്രവിക്കാൻ വന്നയാളെ തിരിച്ച് അടിച്ചു. അത് അയാളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിനു വേണ്ടി രക്തം ചിന്തിയ വ്യക്തി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയാറുണ്ട്. ആദ്യമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തം ചിന്തിയ വ്യക്തി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സംഭവത്തിൽ ഉണ്ടായത് എന്തുമാത്രമാണ്? നിസ്കരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ വന്നു, അടിക്കുന്ന ആളുകൾ അവരെ പ്രതിരോധിക്കുകയും കയ്യിൽ കിട്ടിയ ഒട്ടകത്തിന്റെ എല്ലുകൊണ്ട് അടിക്കുകയും ചെയ്തു. അതല്ലാതെ അവർ ആയുധം ശേഖരിച്ചു വെക്കുകയും ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കണമെന്ന് മുൻപ് തീരുമാനിച്ചു വെക്കുകയും ചെയ്ത ഒരു സാഹചര്യമല്ല ആ പറഞ്ഞ കാര്യത്തിലുള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുസ്ലിമീങ്ങളോട് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുവാൻ കൽപ്പിച്ചു. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്തായിരുന്നു? സഹാബികളോട് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിരുന്നു. മാത്രമല്ല, അവിടുന്ന് സഹാബികളിൽപ്പെട്ട അൽ അർഖം ഇബ്നു അബിൽ അർഖം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴി മുസ്ലിമായ സഹാബിയാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വീട് മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായി തിരഞ്ഞെടുത്തു. അർക്കമിന്റെ വീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അത് മുശ്രിക്കീങ്ങളുടെ കണ്ണെത്താത്ത ഒരു പ്രദേശത്താണ്. അതുകൊണ്ടാണ് അർക്കമിന്റെ വീട് അവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, മുശ്രിക്കീങ്ങൾ കാണാത്ത ഒരു സ്ഥലത്തായിരുന്നു അർക്കമിന്റെ വീട് ഉണ്ടായിരുന്നത്. അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി ഒരുമിച്ചുകൂടും, അവർക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ പ്രോത്സാഹനവും പ്രേരണയും അള്ളാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കലും കേൾപ്പിക്കലും ഒക്കെ ആ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത്. അർക്കമിന്റെ വീട്ടിൽ നിന്ന് ദാറുൽ അർക്കം എന്ന പേരിൽ പ്രസിദ്ധമാണ് അർക്കമിന്റെ ഈ വീട്. രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം അർക്കമിന്റെ വീട്ടിലാണ് ഏതാണ്ട് കഴിച്ചുകൂട്ടിയത്. ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, അലൈസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഇസ്ലാമിക ഫുഖഹാക്കളിൽ, പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും, അലൈസ് ഇബ്നു അബ്ദുസ്സലാം അദ്ദേഹം വളരെ പൗരാണികനായ പ്രമുഖനായ പണ്ഡിതനാണ്, അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അവർ പറഞ്ഞത് മുസ്ലിമീങ്ങൾ ഒരു നാട്ടിൽ എണ്ണത്തിൽ കുറവാണെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് ശക്തി കുറവുണ്ടെങ്കിൽ, ശത്രുക്കൾക്കെതിരെ അവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നിലകൊള്ളാനും അവരെ കീഴ്പ്പെടുത്താനും അവർക്ക് ശക്തിയില്ലെങ്കിൽ മുസ്ലിമീങ്ങൾ ക്ഷമയോടുകൂടി നിലകൊള്ളണം എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം. എല്ലാ മുസ്ലിമീങ്ങളും ഒരുമിച്ച് നിന്നാൽ പോലും മുശ്രിക്കീങ്ങളെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അത്തരമൊരു സാഹചര്യത്തിൽ ഒരിക്കലും മുശ്രിക്കുകൾക്കെതിരെ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള മാർഗങ്ങളിലേക്ക്, പോരാട്ടങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്നതിന് മക്കയിലെ ഈ കാലഘട്ടം ഏറ്റവും വലിയ തെളിവാണ്. ഫുഖഹാക്കളിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞു മുസ്ലിമീങ്ങൾ വളരെ കുറച്ചുള്ള നാടുകളിൽ, അല്ലെങ്കിൽ അവർക്ക് ശക്തി കുറച്ചുള്ള നാടുകളിൽ മുശ്രിക്കീങ്ങൾക്കെതിരെ ആക്രമണത്തിന് മുസ്ലിമീങ്ങൾ തയ്യാറാവുകയും അങ്ങനെ ആ കാരണം മുൻനിർത്തി മുസ്ലിമീങ്ങളെ അവർ ഉപദ്രവിക്കുകയും മുസ്ലിമീങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കുകയും ചെയ്യുന്നതിന് ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തുചാടുക എന്നത് ഇസ്ലാമിക ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് നമ്മെ അതിൽ നിന്ന് തടയുന്നുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് ഭാഗം യുവാക്കൾ അവരുടെ സോഷ്യൽ മീഡിയകളിലാകട്ടെ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ കൽബിലുള്ള വിശ്വാസമാകട്ടെ, ഇത്തരം ചിന്തകളാണ്. പല ആളുകളും നിസ്കാരം ഉണ്ടാവില്ല, ഇബാദത്തുകൾ ഉണ്ടാവില്ല, അള്ളാഹുവിനോടുമായി ബന്ധപ്പെട്ട പല ബാധ്യതകളും അവനറിയില്ല. പക്ഷെ ഇതിന് മുസ്ലിമീങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കണം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിക ചരിത്രം പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ ഈമാൻ പർവ്വതങ്ങളുടെ വലുപ്പത്തിൽ ഈമാൻ കൽബിലുണ്ടായിരുന്ന സഹാബികൾ റസൂലുള്ളയോടൊപ്പമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ 50 ആളുകൾക്ക് 10,000 ആളുകളെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ അത് അനുവദിച്ചിട്ടില്ല. അതിൽ നമുക്കുള്ള പാഠം എന്താണ്? മുസ്ലിമീങ്ങൾ ഇത്തരം അവസ്ഥകൾ നേരിട്ട് കഴിഞ്ഞാൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. ക്ഷമയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. മാത്രമല്ല, മക്കയിലെ മുസ്ലിമീങ്ങൾ അവർ ഐക്യത്തിലാണ്. ഇന്നാകട്ടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഏറ്റവും വലിയ ഭിന്നിപ്പിലാണ്. സലഫി പണ്ഡിതന്മാർ ഗൗരവത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്, മുസ്ലിമീങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഓരോ വ്യക്തികൾ, സംഘടനകൾ, കൂട്ടങ്ങൾ തീരുമാനമെടുക്കുകയും ഇത്തരം വിഷയങ്ങളിൽ ആയുധവും മറ്റും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുക എന്നത് മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന്, അവരുടെ നന്മക്ക് വിരുദ്ധമായ കാര്യമാണ്. അത് ആത്മഹത്യാപരമാണ്. വളരെ വിട്ടുനിൽക്കുകയും ജനങ്ങൾ താക്കീത് നൽകുകയും ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടതാണത്. ശരി, ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അദ്ദാവത്തുൽ ജഹറിയ, പരസ്യപ്രബോധനം. പരസ്യപ്രബോധനത്തിന് ഇതുപോലെ തന്നെ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. അള്ളാഹു പറഞ്ഞു, വഅൻദിർ അശീറതക അൽഅഖറബീൻ, മുഹമ്മദ് വഅൻദിർ, നീ താക്കീത് നൽകുക, അശീറതക അൽഅഖറബീൻ, നിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ താക്കീത് നൽകുക. പരസ്യപ്രബോധനം ആരംഭിക്കുന്നത് സൂറത്തു ശുഅറയിലെ ഈ ആയത്തോടുകൂടിയാണ്. സൂറത്തു ശുഅറയിലെ 214-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങിയത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യപ്രബോധനം ആരംഭിക്കുകയാണ്. ഈ ആയത്തിന് മുൻപുള്ള ആയത്തുകൾ, സൂറത്തു ശുഅറയിലെ മറ്റ് ആയത്തുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഈ കൽപ്പന പറയുന്നതിന് മുൻപ് നൽകിയിട്ടുള്ള ആമുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു ശുഅറയിലെ ആദ്യം മുഴുവൻ കഥകളാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പ്രത്യേകിച്ച്, എങ്ങനെയാണ് മൂസാ നബി അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്നത്, അദ്ദേഹം നാട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്, തിരിച്ചു വരേണ്ടി വന്നത്, ഫിർഔനിന്റെ മുന്നിൽ പ്രബോധനവുമായി എഴുന്നേറ്റ് നിന്നത്, ഫിർഔനിന്റെ ഉപദ്രവങ്ങൾ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നതും ഫിർഔനും കൂട്ടരും നശിക്കുന്നത്. ഈ കഥ സൂറത്തു ശുഅറയിലെ തുടക്കത്തിൽ പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മുന്നറിയിപ്പാണ്. മുഹമ്മദ് വഅൻദിർ അശീറതക അൽഅഖറബീൻ, നിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് നീ താക്കീത് നൽകുക, നിനക്ക് സംഭവിക്കാനിരിക്കുന്നത് ഏതുപോലെയാണ്? മൂസക്ക് സംഭവിച്ചതുപോലെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിച്ചും ചുരുക്കിയും ഒക്കെ പറഞ്ഞത്. അതിന്റെ വലിയ സൂചനകളിൽ ഒന്നിതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തലാണ്. ഇതാ നിനക്ക് സംഭവിക്കാനിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നീ ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ മുന്നിൽ പിടിച്ചു നിന്നതുപോലെ നീ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തിയത്. പിന്നീട് സൂറത്തുൽ ഹിജ്റിലെ ആയത്ത് അവതരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فاصدع بما تؤمر واعرض عن المشركين محمد فاصدع بما تؤمر നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യം നീ ഉറക്കെ പ്രഖ്യാപിക്കുക വഅഅറിദ് അനിൽ മുശ്രിക്കീൻ മുശ്രിക്കീങ്ങളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക മറ്റു ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ യാ അയ്യുഹൻ നബിയ ബല്ലിഗ് മാ ഉൻസില ഇലൈക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹ് വല്ലാഹു യഅസിമുക മിനൻ നാസ് മുഹമ്മദ് അല്ലാഹു നിനക്ക് എത്തിച്ചു തന്ന കാര്യം നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നതാണ് ഈ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പ്രബോധനം പരസ്യമാക്കാനുള്ള കൽപ്പനയാണ് സഹാബികളിൽ 10-40 ആളുകൾ ഒപ്പമുണ്ട് ഇനി നീ പരസ്യമായി പ്രബോധനം ആരംഭിക്കണം നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധനം പരസ്യമാക്കിയത് പതുക്കെയാണ് ഒറ്റയടിക്കല്ല അതിന് അവിടുന്ന് വളരെ യുക്തമായ ഒരു വഴിയാണ് സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ കുടുംബത്തിൽപ്പെട്ട അടുപ്പക്കാരായ ആളുകളെ അവിടുത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ 40-50 ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരുമിച്ചുകൂടി ആ ആളുകൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഒരുക്കി വെച്ചു കൊടുത്തു ഒരു മുദ്ദ് ഭക്ഷണവും അതോടൊപ്പം ആട്ടിറച്ചിയും നല്ല ഭക്ഷണം അത് ഹിക്മത്താണ് പ്രബോധനത്തിലെ ഹിക്മത്തുകളിൽ പെട്ടതാണ് നല്ല ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കൊടുത്തു അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു എല്ലാവരുടെയും വയറ് നിറഞ്ഞപ്പോഴും ഭക്ഷണം അതുപോലെ തന്നെ ബാക്കിയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായിരുന്നു അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു പക്ഷെ ഭക്ഷണം അതുപോലെ തന്നെ ബാക്കിയുണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുറച്ച് പാല് കൊണ്ടുവന്നു എല്ലാവർക്കും പാല് കൊടുത്തു അവരെല്ലാവരും പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴും പാത്രത്തിൽ അത് അതുപോലെ തന്നെ ബാക്കിയുണ്ട് അവർക്കൊരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കാണിച്ചു കൊടുത്തു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹു അവിടുത്തേക്ക് വഹി നൽകിയതിനെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു അവിടുന്ന് സംസാരം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അബൂ ലഹബ് ലഅനഹുല്ലാഹ് അവൻ എഴുന്നേറ്റ് നിന്നു അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ഇതാ ഇവർ നിന്റെ കുടുംബക്കാരാണ് ഫതകല്ലം ബിമാ തുറീദ് നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു തുലക്ക് വദഇ സുബാഹ് നിന്റെ ഈ പുതിയ മതം നീ ആദ്യം ഉപേക്ഷിക്കുക നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം നിന്റെ പുതിയ മതത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നീ ഒഴിവാക്കിയേക്ക് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേടിപ്പിച്ചു റസൂലുള്ളയോട് പറഞ്ഞു മുഹമ്മദ് അറബികളെ ഒന്നാകെ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള ശക്തി നിനക്കില്ല അവരെ പരാജയപ്പെടുത്താനുള്ള കഴിവും നിനക്കില്ല മാത്രമല്ല നീ പറഞ്ഞ പുതിയ മതവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ നിന്നെ ആദ്യം പിടികൂടുന്നത് ഞങ്ങളായിരിക്കും നിന്റെ കുടുംബക്കാരായിരിക്കും അറബികൾ നിന്നെ പിടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നിന്നെ പിടിക്കും